പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിൻ്റെ പ്രബോധനങ്ങൾ അടുത്തറിയാനുള്ള ശ്രമമാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും പ്രഭാഷണങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലയിലെ പ്രസംഗത്തിൻ്റെ തുടക്കമായി സുവിശേഷ ഭാഗ്യങ്ങൾ നമ്മൾ കണ്ടു. ആ സുവിശേഷ ഭാഗ്യങ്ങൾക്ക് സമാന്തരമായി അതിൻ്റെ മറുവശം എന്ന രീതിയിൽ ലൂക്ക എഴുതിയ സുവിശേഷം 6:24-26 വാക്യങ്ങളിൽ ദുരിതങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങുകയുണ്ടായി. എന്താണ് യേശു ഉദ്ഘോഷിച്ച നിങ്ങൾക്ക് ദുരിതം എന്ന ആ വാക്കിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു. ഇതൊരു ശാപവാക്കല്ല, ഇതൊരു ശിക്ഷാവചനവുമല്ല, ഇതൊരു വിലാപമാണ്. ഇപ്പോഴത്തെ പ്രത്യേക അവസ്ഥയെക്കുറിച്ച് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ വ്യക്തികളെയും സമൂഹത്തെയും കാണുന്ന യേശു വിലപിക്കുകയാണ്. നിങ്ങളുടെ സ്ഥിതി എത്രയോ ദയനീയം, നിങ്ങൾക്ക് ആ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ ആയിരു ശൈലിയിലാണ് യേശു ഇവിടെ ഈ വിലാപഗാനം ആലപിക്കുന്നത്. ആരെക്കുറിച്ചാണ് വിലപിക്കുന്നത്? എന്താണ് ഈ വിലാപങ്ങൾക്ക് കാരണം? സുവിശേഷ ഭാഗ്യങ്ങൾക്ക് സമാന്തരമായി എന്തുകൊണ്ട് യേശു ഇപ്രകാരം ഒരു വിലാപഗാനം ഉദീരണം ചെയ്യുന്നു? ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തണം. ലൂക്ക എഴുതിയ സുവിശേഷത്തിലാണ് ഇതാദ്യമായിട്ട് കാണുന്നത്. ലൂക്ക എഴുതിയ സുവിശേഷത്തിലെ സമതലത്തിലെ പ്രസംഗത്തിൽ സുവിശേഷ ഭാഗ്യങ്ങൾക്ക് സമാന്തരമായ തൊട്ടു പിന്നാലെയാണ് ഈ വിലാപഗാനം വരുന്നത്. 24-26 വരെയുള്ള വാക്യങ്ങൾ 6-ാമത്തെ അധ്യായത്തിൻ്റെ. എന്നാൽ സമ്പന്നരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ ദുഃഖിച്ച് കരയും. മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം. അവരുടെ പിതാക്കന്മാർ വ്യാജപ്രവാചകന്മാരോടും ഇങ്ങനെ തന്നെ ചെയ്തു. 4 തവണ ദുരിതം, ദുരിതം എന്ന് തുടങ്ങിക്കൊണ്ട് യേശു ഉദ്ഘോഷിക്കുന്ന ഒരു ഗാനം പോലെയാണ് ഇത് കാണുന്നത്. എല്ലാറ്റിൻ്റെയും ലക്ഷ്യം ഒന്നു തന്നെയാണ്. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എത്രയോ ദയനീയം, നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ല. അത് തുടങ്ങുന്നത് സമ്പന്നരെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സമ്പന്നരുടെ പര്യായം എന്ന രീതിയിലാണ് പിന്നീട് ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരും ഇപ്പോൾ ചിരിക്കുന്നവരും എല്ലാവരുടെയും പ്രശംസയ്ക്കും അംഗീകാരത്തിനും എല്ലാം പത്രീഭൂതരായവരും. പക്ഷേ ഇത് ബൈബിളിൻ്റെ പൊതുവായ കാഴ്ചപ്പാടിന് അനുയോജ്യമാണോ എന്ന് സംശയമുണ്ടാവാം. എന്താണ് സമ്പന്നരായിരിക്കുന്നതിൽ ഇത്ര മോശം? തന്നെയുമല്ല, സമ്പത്ത്, ആരോഗ്യം, ദീർഘായുസ് ഇതെല്ലാം ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമായി ബൈബിൾ തന്നെ എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സമ്പത്തിനെക്കുറിച്ചുള്ള പ്രതിപാദനങ്ങൾ എന്താണെന്ന് കണ്ടെങ്കിൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു എന്നെങ്കിൽ മാത്രമേ യേശു പറയുന്ന ഈ വാക്യത്തിൻ്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കാനാവുകയുള്ളൂ. പ്രത്യേകിച്ചും സമ്പത്തിനെക്കുറിച്ച് ഇന്ന് നിലവിലിരിക്കുന്ന കാഴ്ചപ്പാടിൻ്റെ വെളിച്ചത്തിൽ നമ്മളാരും പറയില്ല ദൈവാനുഗ്രഹത്താൽ ഉണ്ടായിരുന്ന സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടുവെന്ന്, ദൈവാനുഗ്രഹത്താൽ കടബാധ്യത വർദ്ധിച്ചുവെന്നോ അപകടമുണ്ടായിയെന്നോ രോഗം ബാധിച്ചുവെന്നോ ആരും പറയാറില്ല. ഇതൊക്കെ ദൈവശാപത്തിൻ്റെ അടയാളമായിട്ടാണ് പൊതുവെ കാണുന്നത്. ദൈവാനുഗ്രഹത്താൽ ലോട്ടറി അടിച്ചു, അല്ലെങ്കിൽ ദൈവാനുഗ്രഹത്താൽ നല്ലൊരു ജോലി കിട്ടി, നല്ല ശമ്പളം കിട്ടി, നല്ല ഒരു ഉദ്യോഗം കിട്ടി, ഇങ്ങനെയൊക്കെ ആയിരിക്കും പൊതുവെ പറയുക. അപ്പോഴ് സാധാരണ കാഴ്ചപ്പാടിൽ സമ്പത്ത് ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ടാണ് കാണുന്നത്. ബൈബിളിലെ പല പരാമർശങ്ങളും ഇങ്ങനെ സമ്പത്തിനെ ദൈവാനുഗ്രഹമായി എടുത്തു കാണിക്കാറുണ്ട്, പ്രത്യേകിച്ചും പഴയ നിയമത്തിൽ. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം 13:2 പറയും, അബ്രാഹാം വലിയ സമ്പന്നനായി, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിച്ചതുകൊണ്ട്, ദൈവത്തെ അനുസരിച്ചതുകൊണ്ട് അബ്രാഹത്തിന് ദൈവം ധാരാളം സമ്പത്ത് നൽകി. ഇതുതന്നെയാണ് ഇസഹാക്കിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 26:12, യാക്കോബിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 30:43 പറയുന്നത്. ഇപ്പോഴ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് സമ്പത്ത്. സമ്പത്ത് ലഭിക്കുന്ന ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവർക്കാണ്. എല്ലാം ഭംഗിയായി ചെയ്യുന്നവർക്ക്, അനുസരിക്കുന്നവർക്ക്, വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധമായിട്ടുണ്ടാകും. അവർ സമ്പന്നരായിരിക്കും, അവർക്ക് ദീർഘായുസ് ലഭിക്കും, അവർക്ക് ആരോഗ്യമുണ്ടാകും, അവർക്ക് സമൂഹത്തിൽ സൽപ്പേരും കീർത്തിയും സ്ഥാനവും എല്ലാം ഉണ്ടാകും. ഇതാണ് ബൈബിളിൽ പ്രത്യേകിച്ചും പഴയ നിയമത്തിൽ നമ്മൾ പൊതുവേ കാണുന്ന ഒരു കാഴ്ചപ്പാട്. ഉദാഹരണത്തിന് ജോബിൻ്റെ അവസ്ഥ എടുത്ത് നോക്കുക. ജോബിനെ അവതരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രത്യേകമായി ലഭിച്ചൊരു വ്യക്തിയായിട്ടാണ്. മധ്യപൗരസ് ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു അദ്ദേഹം. ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ ഒന്നിൽ പോലും വീഴ്ച വരുത്താത്ത വ്യക്തി, ഇങ്ങനെ ജീവിച്ച വ്യക്തി സമ്പന്നനായിരുന്നു. അത് തന്നെയുമല്ല, അവസാനം അദ്ദേഹത്തിൻ്റെ പ്രലോഭനങ്ങൾക്കെല്ലാം ശേഷം സാത്താൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയനായ ജോബ് പരിപൂർണ വിശ്വസ്തനായി നിലനിന്നപ്പോൾ ജോബിന് ദൈവം നഷ്ടപ്പെട്ട എല്ലാ സമ്പത്തും തിരികെ കൊടുത്തു എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ജോബിൻ്റെ പുസ്തകം 42:10 ജോബ് ദൈവത്തോട് വിശ്വസ്തത പുലർത്തുകയും തൻ്റെ സ്നേഹിതർക്കും തനിക്കെതിരെ കുറ്റാരോപണങ്ങൾ നടത്തിയവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ജോബിന് ദൈവം അവൻ്റെ ഐശ്വര്യം അതവൻ്റെ സമ്പത്ത് വീണ്ടും കൊടുത്തു എന്നാണ് പറയുന്നത്. ജോബിൻ്റെ പുസ്തകം 42:10 ജോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു, അവിടുന്ന് അതിരട്ടിയായി കൊടുത്തു. അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും മുൻപരിചയക്കാരും അവൻ്റെ വീട്ടിലൊന്ന് അവനോടുത്ത് ഭക്ഷണം കഴിച്ചു. അപ്പോൾ കർത്താവ് നൽകുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ അടയാളമായി സമ്പത്തിനെ കാണുന്നു. ഐശ്വര്യം എന്ന നമ്മുടെ മലയാള പദം തന്നെ ഈശ്വരൻ്റെ പ്രത്യേക കൃപയാൽ ലഭിക്കുന്നതെന്നാണല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അനുഗ്രഹം അതിൻ്റെ വ്യക്തമായ അടയാളമായി സമ്പത്തിനെ കാണുമ്പോൾ പിന്നെ എന്താണ് യേശു പറയുക, സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതമെന്ന്? മറ്റൊരുദാഹരണം, രാജാക്കന്മാരുടെ 1:3 സോളമന് ദൈവം നൽകുന്ന ഒരു വലിയ അവസരമുണ്ട്. നിനക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളൂ, നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരാം. ഇങ്ങനെ ഒരു ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ സോളമൻ ദൈവത്തോട് ചോദിക്കുന്നത് ജ്ഞാനത്തിനു വേണ്ടിയാണ്. നന്മയും തിന്മയും തിരിച്ചറിയാൻ ആവശ്യമായ വിവേകം, ശ്രവിക്കുന്നൊരു ഹൃദയം, ഹൃദയം കൊണ്ട് കേൾക്കാൻ, ഹൃദയം കൊണ്ട് മനസ്സിലാക്കാനുള്ള കഴിവ്, അങ്ങനൊരു വിവേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സന്തുഷ്ടനായി. അതിനുശേഷം കർത്താവ് പറയുന്ന ഇപ്രകാരമാണ്, 3:3 രാജാക്കന്മാരുടെ 1:13:13 നീ ചോദിക്കാത്തവ കൂടി ഞാൻ നിനക്ക് തരുന്നു, നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനും ഇല്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും. അപ്പോഴേ ദൈവം നൽകിയ വലിയ അനുഗ്രഹമാണ് സമ്പത്ത് എന്ന് ഇവിടെയെല്ലാം വ്യക്തമാകും. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ സമ്പത്തിന് എതിരെ അഥവാ സമ്പന്നർക്കെതിരെ ഒരു വിലാപഗാനം ആലപിക്കുന്നത്? വാസ്തവത്തിൽ സമ്പത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇത് മാത്രമല്ല എന്നോർക്കണം. ഒരു ഭാഗത്തു നിന്ന് ദൈവത്തിൻ്റെ ദാനമാണ് സമ്പത്ത് എന്ന് പറയും. പക്ഷേ ഈ സമ്പത്ത് ദൈവ മനുഷ്യന് നൽകുന്നതിന് ഒരു വലിയ ഉദ്ദേശ്യമുണ്ട്, പദ്ധതിയുണ്ട്. എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ദൈവം ഈ ഭൂമി സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആവശ്യമായതെല്ലാം കണ്ടെത്താനും ആഹാരം സമ്പാദിക്കാനും ഇവിടെ വളരാനും വികസിക്കാനുമുള്ള അവകാശം ദൈവം എല്ലാവർക്കും നൽകിയിരിക്കുന്നതാണ്. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1 പറഞ്ഞു വെക്കുക. ഈ ഭൂമിയിൽ ആവശ്യമായ എല്ലാ വിഭവങ്ങളും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ ജീവജാലങ്ങൾക്കും, പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാം ആവശ്യമായ ദൈവം നൽകിയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ആവശ്യമായ ദൈവം നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവർക്ക് അത് ലഭിക്കുകയും ചെയ്യും. പക്ഷേ ഈ സമ്പത്ത് ഒരു അപകടം കൂടി ഉൾക്കൊള്ളുന്നുണ്ട്, അഥവാ പല വിധത്തിലുള്ള അപകടങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഒരു ഭാഗത്തു നിന്ന് അനുഗ്രഹമാണെന്ന് പറയുന്നെങ്കിലും മറുഭാഗത്തു നിന്ന് സമ്പത്ത് ഒരു വലിയ കെണിയായി തീരാൻ സാധ്യതയുണ്ട്. അത് മുഖ്യമായിട്ടും വരുന്നത് സമ്പത്ത് ഒരു ആകർഷണ ശക്തിയായി തീരുമ്പോഴാണ്. എല്ലാവർക്കും വേണ്ടി സൃഷ്ടിച്ച ഈ ഭൂമിയിലെ ഭൂമിയും വിഭവങ്ങളും ചുരുക്കം പേര് തങ്ങളുടെ സ്വന്തമായി കൈവശപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അനേകം പേർക്ക് അവകാശപ്പെട്ടത് ഇല്ല, ലഭിക്കാതെ പോകുന്നു. മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് ഞാൻ സ്വന്തമാക്കി അതുകൂടി ആസ്വദിക്കാൻ, കൈയടക്കി വയ്ക്കാനുള്ള ഒരു പ്രവണത ഈ സമ്പത്ത് മനുഷ്യനെ സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അനീതിയിലേക്ക് മനുഷ്യനെ സമ്പത്ത് നയിച്ചു എന്ന് വരും. മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് ഞാൻ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും തെറ്റായൊരു പ്രവണതയാണ്. ആ പ്രവണതയ്ക്ക് എന്നെ പ്രേരിപ്പിക്കുന്ന സമ്പത്തിൻ്റെ ആകർഷക ശക്തിയുമാണ്. ഇങ്ങനെയുള്ള അനേകം ഉദാഹരണങ്ങൾ നമ്മൾ ബൈബിളിൽ കാണും. ഒരു ഉദാഹരണം മാത്രം എടുക്കട്ടെ. രാജാക്കന്മാരുടെ 1 മനോഹരമായൊരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനോഹരം അഥവാ ഭീകരമായൊരു സംഭവം, ആഹാബ് രാജാവ് ഇസ്രായേൽ രാജ്യത്തിന്, വടക്കൻ രാജ്യമായ ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന ആഹാബിന് തൻ്റെ രാജ്യത്തെ ഒരു പ്രജയുടെ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ താല്പര്യം തോന്നി. തൻ്റെ വേനൽക്കാല വസതിയുടെ സമീപത്തായിരുന്ന ഈ മുന്തിരിത്തോട്ടം വിലയ്ക്ക് കൊടുക്കണമെന്ന് നാബോത്തിനോട് രാജാവ് ആവശ്യപ്പെട്ടു. പക്ഷെ നാബോത്ത് പറഞ്ഞു, പിതാക്കന്മാരിൽ നിന്ന് അവകാശമായി കിട്ടിയ ഭൂമി വിലയ്ക്ക് ഒരു കാരണവശാലും അന്യാധീനപ്പെടുത്താൻ എനിക്ക് സാധിക്കുകയില്ല. രാജാവിന് മുന്തിരിത്തോട്ടം കൊടുക്കാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ രാജാവ് അസ്വസ്ഥനായി, ദുഃഖിതനായി. പക്ഷേ അതിനപ്പുറത്തൊന്നും ചെയ്യാൻ ഇസ്രായേലിനായ രാജാവ് തയ്യാറായില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിജാതീയ ഭാര്യ ജെസബെൽ, ടൈർ രാജാവായ ഇത്തോബാലിൻ്റെ മകളാണ് ജെസബെൽ. ജെസബെല് ആഹാബിന് കരുത്തു പകർന്നു, നിങ്ങളാണോ ഇസ്രായേലിലെ രാജാവ്? ഒരു രാജാവ് ആഗ്രഹിച്ചാൽ കിട്ടാത്തതെന്തുണ്ട്? ഞാൻ തന്നെ നിങ്ങൾക്കിത് വാങ്ങിത്തരും. അതിനുശേഷം രാജാവിൻ്റെ മുദ്രമോതിരം വാങ്ങി, ആ മുദ്രമോതിരം കൊണ്ട് സീൽ ചെയ്ത് ഒരു കത്ത് ജെസബെലിലെ ന്യായാധിപന്മാർക്ക് അഥവാ ശ്രേഷ്ഠന്മാർക്ക് അയച്ചു. ആ കത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരുന്നത്, നിങ്ങളൊരു മഹാസഭ വിളിച്ചുകൂട്ടണം, ഉപവാസം പ്രഖ്യാപിക്കണം, ഒരു മഹാസമ്മേളനം ഉണ്ടാവണം. ആ സമ്മേളനത്തിലെ പൊതുസ്ഥാനത്ത് നാബോത്തിനെ ഇരുത്തണം. സമ്മേളനത്തിൻ്റെ സമാപനമാകുമ്പോൾ രണ്ടുപേരും ഒന്ന് നാബോത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കട്ടെ, ഇവൻ ദൈവത്തിനും രാജാവിനുമെതിരെ ദൂഷണം പറഞ്ഞുവെന്ന്. അങ്ങനെ തെറ്റായൊരു കുറ്റാരോപണം നാബോത്തിൻ്റെ പേരിൽ കൊണ്ടുവന്നു. അതിന് സാക്ഷികളുണ്ടാവണം രണ്ടുപേര്. ഈ സാക്ഷികളുടെ സാക്ഷ്യത്തിന്മേൽ നാബോത്തിനെ വധശിക്ഷയ്ക്ക് വിധിക്കുക, അവരെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലുക. ഇപ്രകാരം നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കാൻ വേണ്ടി അവനെതിരെ കള്ളക്കേസ് കെട്ടിച്ചമച്ച് കുറ്റാരോപണം നടത്തി വധശിക്ഷ നടപ്പിലാക്കിയ സംഭവത്തിന് ശേഷം ദൈവം ഇടപെടുന്നത് കാണും ഏലിയ പ്രവാചകനിലൂടെ. ഏലിയ പ്രവാചകൻ കർത്താവിൻ്റെ വാക്കുമായി ആഹാബ് രാജാവിനെ ഇപ്രകാരമാണ് സമീപിക്കുന്നത്. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 21-ാമത്തെ അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ, തിഷ്ബ്യനായ ഏലിയായോട് കർത്താവ് അരുളി ചെയ്തു, നീ ചെന്ന് സമരിയായിലുള്ള ഇസ്രായേൽ രാജാവ് ആഹാബിനെ കാണുക. അവൻ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്താൻ എത്തിയിരിക്കുന്നു. നീ അവനോട് പറയണം, കർത്താവ് ചോദിക്കുന്നു, നീ അവനെ കൊലപ്പെടുത്തി അവൻ്റെ വസ്തു കൈയേറിയോ? അവനോട് വീണ്ടും പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നാബോത്തിൻ്റെ രക്തം നായ്ക്കൾ നക്കി കുടിച്ച സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കി കുടിക്കും. സമ്പത്ത് മനുഷ്യനെ അനീതിയും അക്രമവും പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഈ നാബോത്തിൻ്റെ സംഭവം. ഇതുപോലെ അനേകം ഉദാഹരണങ്ങൾ നമ്മൾ ബൈബിളിൽ കാണും. സമ്പത്ത് അതിൽ തന്നെ നന്മയാണ്. മനുഷ്യന് ആവശ്യമായതെല്ലാം പ്രദാനം ചെയ്യുന്നത് ഈ സമ്പത്തിലൂടെയാണ്, ഭൂമിയും അതിലെ വിഭവങ്ങളും. പക്ഷേ ഈ ഭൂമിയും അതിലെ വിഭവങ്ങളും ആവശ്യത്തിനുള്ള ഉപയോഗവസ്തുവായി അതിനു പകരം സ്വന്തം പ്രൗഢിയും മഹത്വവും ശക്തിയും അധികാരവും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള ഉപാധിയാക്കി മാറ്റുമ്പോൾ ആ സമ്പത്ത് ഒരു തിന്മയായിത്തീരുന്നു. മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടത് ചിലർ സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ അത് വലിയ ഒരു തിന്മയായിത്തീരും. ഇതാണ് പുറപ്പാട് പുസ്തകത്തിലൂടെ ലഭിക്കുന്ന വലിയ ഒരു പാഠം. പുറപ്പാട് പുസ്തകത്തിൽ, പുറപ്പാട് സംഭവത്തിൽ നമുക്കറിയാം, ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഭക്ഷിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായത്തിലാണ് മന്നയും കാടപ്പക്ഷിയും എന്ന ശീർഷകത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭക്ഷിക്കാനൊന്നുമില്ലാതിരുന്നപ്പോൾ വിശന്നു വല ജനം ദൈവത്തോട് നിലവിളിച്ചു, മോശയോട് പരാതിപ്പെട്ടു. ദൈവം അവർക്ക് മന്ന എന്ന സ്വാദിഷ്ട ഭോജനം ആകാശത്തു നിന്ന് ഭക്ഷിച്ചു കൊടുത്തു. അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിതായിരുന്നു, മന്ന എല്ലാവർക്കും ആവശ്യത്തിനോട് ദൈവം കൊടുക്കും. പക്ഷേ അതിനെക്കുറിച്ച് രണ്ട് ഉപാധികളുണ്ടായിരുന്നു. ഒന്ന്, ഓരോരുത്തരും അവരവർക്ക് ആവശ്യമായത് മാത്രമേ ശേഖരിക്കാവൂ. രണ്ട്, നാളത്തേക്ക് വേണ്ടി യാതൊന്നും നീക്കിവെക്കരുത്, ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് കിട്ടും. അന്യർക്ക് കൂടി അവകാശപ്പെട്ടത് ആരും സ്വന്തമാക്കരുത്. നാളത്തേക്ക് മാറ്റിവെച്ച് ഇന്നത്തെ അന്യൻ്റെ ആഹാരം ത്തിന് കുറവ് വരുത്തരുത്. ഇതാണ് മന്നയെ സംബന്ധിച്ച കർത്താവിൻ്റെ കാഴ്ചപ്പാടും കൽപ്പനയും. 16-ാമത്തെ അധ്യായം, പുറപ്പാട് 16 മുതലുള്ള വാക്യങ്ങൾ, കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്, ഓരോരുത്തനും തൻ്റെ കൂടാരത്തിലുള്ള ആളുകളുടെ എണ്ണം അനുസരിച്ച് ആളൊന്നിന് ഒരു ഓമർ വീതം ശേഖരിക്കട്ടെ. ഇസ്രായേൽക്കാർ അപ്രകാരം ചെയ്തു, ചിലർ കൂടുതലും ചിലർ കുറവും ശേഖരിച്ചു. പിന്നീട് ഓമർ കൊണ്ട് അളന്നു നോക്കിയപ്പോൾ കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതലോ കുറവ് ശേഖരിച്ചവർക്ക് കുറവോ ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരും ശേഖരിച്ചത് അവന് ഭക്ഷിക്കാൻ മാത്രമുണ്ടായിരുന്നു. മോശ അവരോട് പറഞ്ഞു, ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കി വെക്കരുത്. എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല. ചിലർ അതിൽ നിന്നും ഒരു ഭാഗം പ്രഭാതത്തിലേക്ക് നീക്കിവെച്ചു, അത് പുഴുത്ത് മോശമായി. മോശ അവരോട് കോപിച്ചു. പ്രഭാതം തോറും ഓരോരുത്തരും തങ്ങൾക്ക് ഭക്ഷിക്കാവുന്നിടത്തോളം ശേഖരിച്ചു കൊണ്ടിരുന്നു, ബാക്കിയുള്ളത് സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ഉരുകിപ്പോവുകയും ചെയ്തിരുന്നു. ഇപ്പോഴ് മോശയുടെ കാലത്ത് മരുഭൂമിയിൽ ദൈവം ഭക്ഷിച്ച മന്നായെക്കുറിച്ച് നൽകിയ കൽപ്പന സമ്പത്തിനെക്കുറിച്ച് പൊതുവെ ബാധകമാണ്. എല്ലാവർക്കും ആവശ്യമായത് നൽകുന്നു, ആവശ്യത്തിന് മിച്ചം ആരും സ്വരുക്കൂട്ടി വയ്ക്കരുത്. ചിലരെ സ്വരുക്കൂട്ടി വെച്ചാൽ അത് മറ്റുള്ളവർക്ക് കിട്ടാൻ കഴിയാതെ പോകുന്നതിന് കാരണമായിത്തീരും. ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് ബൈബിളിലെ പൊതുവായൊരു കാഴ്ചപ്പാടുണ്ട്. അത് ലേവ്യരുടെ പുസ്തകം 25:23 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജൂബിലിയെ സംബന്ധിച്ച ഒരു നിയമമാണ്. ലേവ്യർ 25:23 പ്രകാരം പറയും, ഭൂമി നിങ്ങൾ എന്നേക്കുമായി വിൽക്കരുത്, എന്തെന്നാൽ ഭൂമി എൻ്റേതാണ്, നിങ്ങൾ പരദേശികളും കുടികിടപ്പുകാരും മാത്രമാണ്. ദൈവത്തിൻ്റെതായ ഭൂമി ആരും സ്വന്തമാക്കരുത്. അവിടെ ഉടമസ്ഥാവകാശമല്ല, ഉപയോഗാവകാശമാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയുള്ള ഭൂമി ചിലർ സ്വന്തമാക്കാൻ തുടങ്ങുമ്പോൾ അത് വലിയ ദോഷത്തിന് കാരണമായിത്തീരും. ഇപ്രകാരമുള്ള ഒരു സംഭവ പരമ്പര തന്നെയാണ് രാജാക്കന്മാരുടെ കാലത്ത് സംഭവിച്ചത്. അങ്ങനെ രാജാക്കന്മാരുടെ കാലത്ത് എല്ലാവർക്കുമായി ദൈവം നൽകിയിരുന്ന ഭൂമി ചിലർ സ്വന്തമാക്കാൻ തുടങ്ങിയപ്പോൾ അനേകർക്ക് ഭൂമിയിലേക്ക് ലഭിക്കാതെ പോയി, ജീവിക്കാൻ മാർഗമില്ലാതായി. അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് ദൈവം പ്രവാചകന്മാരിലൂടെ അതിശക്തമായ താക്കീതുകൾ അയച്ചത്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. യേശയ്യായുടെ പുസ്തകം 5:8 മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത് വയലോട് വയല് ചേർത്ത് അതിൻ്റെ മധ്യയെ തനിച്ചു വസിക്കുന്നവർക്ക് ദുരിതം. 7 തവണ ദുരിതമെന്ന് പ്രവാചകൻ ആവർത്തിക്കുന്ന ഈ ഒരു വിലാപഗാനത്തിൻ്റെ തുടക്കത്തിലാണ് നിൽക്കുന്നത്. മറ്റാർക്കും വസിക്കാനിടം കിട്ടാത്തതും എല്ലാ ഭൂമിയും സ്വന്തമായി തിരഞ്ഞെടുത്ത് സ്വന്തമാക്കുന്ന ആ വ്യക്തികൾക്കെതിരെയാണ് പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഒരാൾ സമ്പന്നരാകുന്നത് എന്ന് ജെറമിയ വഴി ദൈവം പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ജെറമിയായുടെ പുസ്തകം 5:26-28 വാക്യങ്ങൾ, എൻ്റെ ജനത്തിനിടയിൽ ദുഷ്ടന്മാർ കടന്നുകൂടി വേടന്മാരെ പോലെ പതിയിരിക്കുന്നു. അവർ കെണിയൊരുക്കി മനുഷ്യരെ കുടുക്കിലാക്കുന്നു. കൂട്ടിൽ പക്ഷികളെന്ന പോലെ അവരുടെ ഭവനങ്ങളിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർ വമ്പന്മാരും പണക്കാരുമായി മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് സ്വന്തമായി സ്വീകരിച്ചുകൊണ്ട്. അവർ തടിച്ചു കൊഴുത്തു, അവരുടെ ദുഷ്ടതയ്ക്ക് അതിരില്ല. അവരുടെ വിധികൾ നീതിയുക്തമല്ല. അനാഥർക്കു വേണ്ടി അവർ നിലകൊള്ളുന്നില്ല. ദരിദ്രരുടെ അവകാശം സംരക്ഷിക്കുന്നുമില്ല. ഏത് പ്രവാചകഗ്രന്ഥം എടുത്താലും ഇതേ ആശയമായിരിക്കും നമ്മൾ ആവർത്തിച്ച് കാണുന്നത്. ഉദാഹരണത്തിന് 2:6 വാക്യങ്ങൾ, അല്ലെങ്കിൽ 8:4-6 വാക്യങ്ങൾ, ദരിദ്രരെ ചവിട്ടിമെതിക്കുകയും പാവപ്പെട്ടവരെ നശിപ്പിക്കുകയും ചെയ്യുന്നവരെ കേൾക്കുവിൻ. ധാന്യങ്ങൾ വിറ്റഴിക്കേണ്ടതിന് അമാവാസി കഴിയുന്നതിപ്പോൾ, ഗോതമ്പ് വിൽക്കേണ്ടതിന് ഏഫ ചെറുതാക്കുന്നതിനും ഷെക്കൽ വലുതാക്കുന്നതിനും കള്ളത്തുലാസ് കൊണ്ട് കച്ചവടം ചെയ്യുന്നതിനും ദരിദ്രരെ വെള്ളിക്കും നിരാലംബരെ ഒരു ജോഡി ചെരുപ്പിനും വിലയ്ക്ക് വാങ്ങേണ്ടതിന് പതിര് വിറ്റഴിക്കേണ്ടതിന് സാബത്ത് കഴിയുന്നത് എപ്പോൾ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. 4 ആമോസിൻ്റെ പുസ്തകം തന്നെ 4:1 ദരിദ്രരെ പീഡിപ്പിക്കുകയും അവശരെ ചവിട്ടി അരയ്ക്കുകയും ഞങ്ങൾക്ക് കുടിക്കാൻ കൊണ്ടുവരിക എന്ന് ഭർത്താക്കന്മാരോട് പറയുകയും ചെയ്യുന്ന സമറിയായിലെ ബാഷാൻ പശുക്കളെ ശ്രവിക്കുവിൻ. ആമോസിൻ്റെ ശക്തമായ താക്കീതുകളാണ്. മിക്കാ പ്രവാചകൻ്റെ പുസ്തകം 2:1 കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്കു ദുരിതം. കയ്യൂക്കുള്ളതിനാൽ പുലരുമ്പോൾ അവർ അത് ചെയ്യുന്നു. 2 അവർ വയലുകൾ മോഹിക്കുന്നു, അവ പിടിച്ചടക്കുന്നു. വീടുകൾ മോഹിക്കുന്നു, അവ സ്വന്തമാക്കുന്നു. വീട്ടുടമസ്ഥനെയും അവൻ്റെ കുടുംബത്തെയും മനുഷ്യനെയും അവൻ്റെ അവകാശത്തെയും അവർ പീഡിപ്പിക്കുന്നു. ഇപ്പോഴ് സമ്പത്ത് എന്തുകൊണ്ട് ദോഷമായി തീരുന്നു എന്നതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണം ഇതാണ്. സമ്പത്ത് മനുഷ്യനെ അനീതിയിലേക്ക് നയിക്കുന്നു. അന്യന് അവകാശപ്പെട്ടതുകൂടി സ്വന്തമാക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. അതിനു പുറമെ സമ്പത്ത് മനുഷ്യനെ അഹങ്കാരിയാക്കും. ദൈവം ദാനമായി നൽകിയതെല്ലാം ദാനമല്ലെന്ന് കണക്കാക്കി സ്വന്തമായി കരുതുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നുവെന്ന് വരും. നിയമാവർത്തന പുസ്തകം 8:10 ഈ അപകടത്തെക്കുറിച്ച് താക്കീത് നൽകുന്നുണ്ട്. 8:17 എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് നിങ്ങൾ ഹൃദയത്തിൽ പറയരുത്. ഇതെല്ലാം എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണെന്ന് കരുതരുത്. നിനക്ക് അധ്വാനിക്കാൻ കരുത്തു നൽകിയ ദൈവമാണ്. അധ്വാനിക്കാനായിട്ട് ഭൂമി നൽകിയ ദൈവമാണ്. ഭൂമിയിലെ വിഭവങ്ങളെല്ലാം ദൈവത്തിൻ്റെതാണ്. അപ്പോൾ ദൈവം നൽകിയ ഭൂമിയിൽ ദൈവം നൽകിയ ശക്തി കൊണ്ട് അധ്വാനിച്ച് സമ്പാദിച്ചെങ്കിൽ അത് നിന്റെ കരുത്താണെന്ന് നീ കരുതരുത്. ദൈവത്തെ അവഗണിക്കരുത്. പക്ഷേ സമ്പത്ത് മനുഷ്യനെ ദൈവത്തെ അവഗണിക്കാൻ പ്രേരിപ്പിക്കുന്നു. ദൈവത്തിൽ നിന്ന് അകന്നുപോകുന്നു. ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പോലും പ്രേരകമായി തീരുന്നു. താൻ പോരുമ തന്നിൽ തന്നെ ആശ്രയിക്കാനുള്ള ആ ഒരു സാധ്യത അവസരമൊരുക്കുന്നു. ഇതാണ് സമ്പത്തിനെതിരെ പഴയ നിയമത്തിൽ എടുത്തു പറയുന്ന മുഖ്യമായ ആരോപണങ്ങൾ. ഇപ്പോഴേ ദൈവം നൽകിയ ദാനമാണ് സമ്പത്ത്. അതുപയോഗിക്കണം, പക്ഷേ എല്ലാവർക്കും ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കാനാണ് പ്രേരിപ്പിക്കുന്നത്. എല്ലാവർക്കും ആയി ദൈവം സൃഷ്ടിച്ച ഭൂമിയിലെ വിഭവങ്ങൾ ആരെങ്കിലുമൊക്കെ സ്വന്തമായി സൂക്ഷിക്കുന്നതുകൊണ്ടാണ് അനേകർ പട്ടിണി കിടക്കേണ്ടി വരിക, ദരിദ്രരായിത്തീരുക. ദരിദ്രന്റെ ദാരിദ്ര്യത്തിന് കാരണം വാസ്തവത്തിൽ അവന്റെ അലസത മാത്രമല്ല, അവൻ അവസരങ്ങൾ നിഷേധിക്കുന്നത് കൊണ്ടാണ്, അവനുകൂടി അർഹമായത് മറ്റുള്ളവർ പിടിച്ചു വയ്ക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെ വലിയ അനീതിക്ക് കാരണമായി തീരുന്ന സമ്പത്തിൻ്റെ പേരിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാവണം, അത് വിവേകത്തോടുകൂടി കൈകാര്യം ചെയ്യണം. എങ്കിൽ മാത്രമേ അനുഗ്രഹമായി തീരുകയുള്ളൂ. സമ്പത്തിൽ അമിതമായി ആശ്രയിക്കുന്നത്, സമ്പത്ത് അമിതമായി സ്വരുക്കൂട്ടി വയ്ക്കാനും സൂക്ഷിച്ചു വയ്ക്കാനും ശ്രമിക്കുന്നത് വലിയ ദോഷത്തിന് വലിയ നാശത്തിന് കാരണമായി തീരും. ഇതാണ് പഴയ നിയമത്തിലെ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാട് പ്രവാചകന്മാരുടെ കാഴ്ചപ്പാടിൽ ഊന്നി നിന്നുകൊണ്ടാണ് യേശു സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതമെന്ന് പറയുക. ഇനി എന്താണ് യേശുവിന് സമ്പത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, പുതിയ നിയമത്തിൽ എപ്രകാരമാണ് അവതരിപ്പിക്കുന്നത്, അത് നമ്മൾ നാളെ വിശദമായിട്ട് അടുത്ത തവണ കാണുന്നതായിരിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം കൃപാപൂർവം അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്നുവല്ലോ. എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും അവിടുന്ന് സമൃദ്ധമായി ആഹാരം നൽകുന്നുണ്ട്. ആരും ദാരിദ്ര്യം അനുഭവിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കർത്താവെ, പലപ്പോഴും സ്വാർത്ഥ താല്പര്യങ്ങളാൽ അനേകർക്ക് അവകാശപ്പെട്ടത് ചിലർ സ്വന്തമായി സ്വരുക്കൂട്ടി വയ്ക്കുന്നത് കൊണ്ട് അനേകർക്ക് ആവശ്യമായത് കിട്ടാതെ പോകുന്നു. ദാരിദ്ര്യവും പട്ടിണിയും പട്ടിണി മരണവുമൊക്കെ ഞങ്ങളുടെ നാട്ടിൽ സാധാരണ സംഭവമായിരിക്കുന്നു. കർത്താവെ, ഹൃദയം തുറക്കണമേ. നശ്വരമായ സമ്പത്തിൽ ആശ്രയിക്കാതെ അങ്ങിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ, സമ്പത്തിൽ അഹങ്കാരം കൊള്ളാതെ ഊറ്റം കൊള്ളാതെ വിനയത്തോടെ അങ്ങയുടെ കാര്യസ്ഥരായി ജീവിക്കാൻ, എല്ലാവർക്കും ആവശ്യമായതെല്ലാം ലഭ്യമായ വിധത്തിൽ ഈ ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും കൈകാര്യം ചെയ്യാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് പഠിപ്പിക്കണമേ, ശക്തിപ്പെടുത്തണമേ, കരുണ കൊണ്ട് ഹൃദയങ്ങളെ രൂപപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.